ഏത് ക്രിസ്തീയ വിഭാഗം എടുത്താലും ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമാണ് നാം ശ്രദ്ധിക്കുന്നതെങ്കിൽ മിക്കപ്പോഴും ഭൂരിപക്ഷം തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട്.
ബിക്കോസ് ദർ ഇസ് നോ ചർച്ച് ഇൻ ദ വേൾഡ് ഈവൻ അമംഗ് അവർ ചർച്ചസ് വേർ മോർ ദൻ 50% പീപ്പിൾ ആർ സ്പിരിച്വൽ.
നമ്മുടെ സഭകൾ ഉൾപ്പെടെ ലോകത്തിലുള്ള ഏത് ക്രിസ്തീയ സഭകൾ എടുത്താലും 50%-ൽ അധികം പേർ ആത്മീയരായിരിക്കുന്ന ഒരു സഭയും ലോകത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു.
I have never seen such a church in almost half a century of being a Christian.
ഒരു ദൈവപൈതലായതിനു ശേഷം 50 വർഷത്തോളമായി എന്റെ ജീവിതത്തിൽ, എന്നാൽ ഇന്ന് വരെ ഞാൻ പകുതിയിലധികം പേർ ആത്മീയരായ ഒരു സഭ ഇതുവരെ കണ്ടിട്ടില്ല.
There is no such church.
അങ്ങനെയുള്ള ഒരു സഭ ഭൂമിയുടെ മുഖത്ത് ഇല്ല. നിങ്ങൾ എന്നെ വിശ്വസിക്കൂ.
Even 25% spiritual is a very good church.
ഒരു സഭയിലെ അംഗസംഖ്യയുടെ 25% പേരെങ്കിലും യഥാർത്ഥ ആത്മീയ മനസ്സുള്ളവരാണെങ്കിൽ അത് ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്.
Spiritual, I mean people who have fervently in love with Jesus Christ.
ആത്മീയർ എന്നുള്ളതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്ന ഇത് മാത്രമാണ്, രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഹൃദയം നിറയെ സ്നേഹമുള്ളവർ എന്ന് മാത്രം.
Take up the cross every day.
എല്ലാ ദിവസവും കർത്താവിന്റെ ക്രൂശ് അറിഞ്ഞ് ക്രൂശ് വഹിക്കുന്ന ഒരു
അനുഭവം.
ഈ ഭൂമിയിലുള്ള ഒന്നിനോടും അവരുടെ ഹൃദയം പറ്റിച്ചേരാതെ ഇരിക്കുന്നവർ. ആരാണ് എന്ന് പരിഗണിക്കാതെ ദൈവം അവരുടെ ചുറ്റും അയക്കുന്ന എല്ലാവരെയും സ്നേഹിപ്പാൻ മനസ്സുവെച്ചവർ. അതിനുള്ള വളരെ ചുരുക്കം പേര് ഏത് കാലഘട്ടത്തിലും ഏത് സഭയിലും ഉണ്ടായിട്ടുള്ളൂ.
മെസ്സേജ് ദ മജോറിറ്റി ലൈക്സ് ടു ഹിയർ ഈസ് സംതിങ് ക്വൈറ്റ് ഡിഫറന്റ് ഫ്രം ഗോഡ്സ് ട്രൂത്ത്.
ദൈവത്തിന്റെ സത്യത്തിൽ നിന്നും തികച്ചും വിഭിന്നമായിരിക്കും ഭൂരിപക്ഷം വിശ്വാസികളും എല്ലായ്പ്പോഴും കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം.
ഇൻ പോൾസ് ടൈം ദി ലോർഡ് ഓഫ് ബിലീവേഴ്സ് വാണ്ടഡ് ടു പ്രീച്ച് സർക്കംസിഷൻ ആസ് നെസസറി ഫോർ ബിലീവേഴ്സ്.
പൗലോസിന്റെ കാലഘട്ടത്തില് ഭൂരിപക്ഷം വിശ്വാസികളും രക്ഷയ്ക്ക് ആവശ്യമുള്ള ഒരു കാര്യമായി പരിച്ഛേദനയെ പ്രസംഗിക്കണം എന്ന് കരുതിയവരാണ്. കാരണം അവരിൽ മിക്കവരും യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന വിശ്വാസികളായിരുന്നു. ഇസ്രയേൽ ദേശത്തെ എടുത്താൽ അവിടെ യേശു ക്രിസ്തു വിശ്വസിച്ച ക്രിസ്ത്യാനികളായവര് ഏതാണ്ട് 100% യഹൂദന്മാരായിരുന്നല്ലോ. അപ്പോസ്തലന്മാരെല്ലാം യഹൂദന്മാരായിരുന്നു.
You must keep the Sabbath, keep, practice circumcision.
Sabbath aadhirikkanam, parichedana, olichukoodan padillatha karyamaanu, angane okke aa vishwasicha shaktamaya yehuda swadheenamulla vishwasigalayirunnu onnam nootchandile vishwasigal.
And in the midst of such people, when Paul stood up and preached the message of the cross,
angineulla vishwasigalude naduvil ezhunnettu ninna apostolanaya paulos ക്രൂശിന്റെ സന്ദേശം പ്രസംഗിക്കുമ്പോൾ, ശബ്ദാതിരിക്കുന്നതും പരിച്ഛേദന പോലെയുള്ളതായിരിക്കുന്ന ബാഹ്യമായ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും അല്ല പൗലോസ് പ്രസംഗിച്ചത്. എപ്പോഴും യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ സന്ദേശം മാത്രമായിരുന്നു തന്റെ ഹൃദയത്തെ ഭരിച്ചിരുന്നത്.
ഹി വാസ് പെർസിക്യൂട്ടഡ് ബൈ ഓൾ ദോസ് ജൂയിഷ് ക്രിസ്ത്യൻ ബിലീവേഴ്സ്.
വിശ്വാസികളായ യഹൂദന്മാരിൽ നിന്ന് മനസ്സാന്തരപ്പെട്ടു വന്ന ക്രിസ്ത്യാനികളായിരുന്ന സഹോദരന്മാരിൽ നിന്നാണ് ഏറ്റവും അധികം കഷ്ടതയും പീഡയും പൗലോസിനുണ്ടായത്.
And there was so much fear among even some of the other apostles.
മറ്റ് അപ്പോസ്തലന്മാരും പലപ്പോഴും വളരെ ഭയത്തിലാണ് അവരുടെ ശുശ്രൂഷ ചെയ്തിരുന്നത്.
The apostle Peter, once when some such Jewish believers came, he stopped eating with the Gentiles suddenly.
അപ്പോസ്തലനായ പത്രോസിന്റെ കാര്യത്തിൽ പോലും ഒരിക്കൽ സംഭവിച്ച കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹൂദന്മാരായ ചില സഹോദരന്മാർ വന്നപ്പോൾ ജാതികളോടുകൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് പെട്ടെന്ന് താൻ നിർത്തി.
Can you imagine what tremendous pressure there must have been in those days that even Peter got influenced?
സഭയുടെ തൂണായി എണ്ണപ്പെട്ടിരുന്ന പത്രോസ് പോലും ഭയത്താൽ സ്വാധീനിക്കപ്പെടത്തക്ക നിലയിൽ ഈ ആചാര യഹൂദ അനുഷ്ഠാനങ്ങൾക്ക് എത്ര വലിയ സ്വാധീനം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു.
And not only Peter.
പത്രോസ് മാത്രമല്ല.
It says even Barnabas got affected. We read in Galatians 2:13.
ഗലാത്യലേഖനം 2:13 നാം വായിക്കുന്ന പോലെ പത്രോസ് കേഫാവ് മാത്രമല്ല ബർണബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു.
There was one man, Paul, who stood up and said, no, we're not want all this.
എന്നാൽ ഇതിന്റെയൊക്കെ നടുവിൽ ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു പൗലോസ്. അവന് ശക്തിയോടെ ധൈര്യത്തോടെ പ്രസംഗിച്ചു. യഹൂദ ആചാരങ്ങളാൽ നാം ആരും രക്ഷപ്പെടുവാൻ പോകുന്നില്ല.
He was at least 10 years junior to Peter as an apostle.
കുറഞ്ഞപക്ഷം അപ്പോസ്തലൻ എന്നുള്ള നിലയിൽ പത്രോസിനേക്കാളും 10 വയസ്സെങ്കിലും പ്രായം കുറഞ്ഞവനായിരുന്നു.
But he was not afraid.
എന്നാൽ അവന് സത്യം വിളിച്ചു പറയുവാൻ ഭയമില്ലായിരുന്നു.
So he writes a lot about circumcision in Galatians.
അതുകൊണ്ട് ഗലാത്തി ലേഖനത്തിലെ പരിച്ഛേദനയെക്കുറിച്ച് വളരെയധികം താൻ സംസാരിക്കുന്നു.
He says in Galatians 5:11.
ഗലാത്തി ലേഖനം 5:11 ഇങ്ങനെയാണ് പറയുന്നത്.
He says if I still preach circumcision like all the others then I won't be persecuted.
സഹോദരന്മാരെ, ഞാൻ ഇപ്പോഴും പരിച്ഛേദനയാണ് പ്രസംഗിക്കുന്നതെന്ന് വരികിൽ ഇപ്പോഴും ഉപദ്രവം സഹിക്കേണ്ട ആവശ്യം എന്താണ്?
Then this stumbling block of the cross has been abolished.
അങ്ങനെയാണെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രൂശ് മുഖാന്തരമുള്ള ഇടർച്ച, അത് നീങ്ങിപ്പോയല്ലോ, അതിന്റെ ആവശ്യമില്ലല്ലോ.
You know that there is a thing called the stumbling block of the cross.
ക്രൂശിന്റെ ഇടർച്ച എന്ന് പറഞ്ഞ ഈ വിശേഷണം നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു കാര്യമുണ്ട്.
It is like a stone who stumble and fall.
അത് നമ്മുടെ നടപ്പാതയിൽ ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു വലിയ പാറക്കല്ല് പോലെയാണ്. അതിൽ തട്ടി അത് ഒരു ഇടർച്ച ഉണ്ടാക്കുന്ന കാര്യമാണ്. നമുക്ക് അതുകൊണ്ട് മൗനമായിരിക്കാം, അതിനെക്കുറിച്ച് പറയാതിരിക്കാം.
That has happened even today. For 2000 years that has been a stumbling.
കഴിഞ്ഞ 2000 വർഷമായിട്ട് അത് ഒരു ഇടർച്ച കല്ല് തന്നെയായിരുന്നു ക്രൂശ്, ക്രൂശിന്റെ സന്ദേശം. അങ്ങനെയുള്ള വിശ്വാസികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താ എപ്പോഴാണെങ്കിലും സ്വയത്തിന് മരണം, ക്രൂശിന്റെ മാർഗം, ഇതേ പറയാനുള്ളൂ. എല്ലാ ഞായറാഴ്ചയും ഇതിനെ ചുറ്റിപ്പറ്റിയൊക്കെയാണല്ലോ സന്ദേശങ്ങൾ. ആഴ്ചയിൽ ഒരിക്കൽ ഞായറാഴ്ച മാത്രം അതിനെക്കുറിച്ച് കേൾക്കണമെന്നാണോ യേശു പറഞ്ഞത്? എല്ലാ ദിവസവും, ഞായർ മുതൽ അടുത്ത ഞായർ വരെ എല്ലാ ദിവസവും ക്രൂശ എടുത്ത് അനുഗമിക്കണമെന്നാ പറയുന്നത്. ഇത് ഇന്നും ഒരു ഇടർച്ചയാണ് എന്ന് നാം മനസ്സിലാക്കണം.
When I got light on this and started preaching on it,
കർത്താവ്
31 years ago
31 വർഷം മുൻപ് ഇക്കാര്യത്തെ കുറിച്ച് എനിക്ക് വെളിച്ചം നൽകി ഞാൻ ഇത് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ
എന്റെ
ജീവിതത്തിൽ ഞാൻ നേരിട്ടിട്ടുള്ളതിൽ ഏറ്റവും അധികം എതിർപ്പ്, കഷ്ടങ്ങൾ, പീഡ, ഉപദ്രവം ഇതിന്റെ ഫലമായിട്ടാണ്
അനുഭവിക്കേണ്ടത്.
ആ ദിവസം വരെ
16 years of my Christian life and preaching, nobody called me a heretic or false teacher.
ഞാനൊരു ദൈവപൈതലായി തീർന്നതിന് ശേഷം ആദ്യത്തെ 16 വർഷങ്ങളില് ഞാൻ ദൈവദിനം പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആരും എന്നെ അന്ന് വരെ ഒരു ദുരുപദേശക്കാരൻ എന്ന് വിളിച്ചില്ല.
Everybody appreciated, valued, spoke highly.
എല്ലാവരും എന്നെ പ്രശംസിക്കുകയും എന്നെ ബഹുമാനിക്കുകയും എന്നെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ മാത്രം പറയുകയും ചെയ്തിരുന്നു.
The moment I preached that Jesus came in our flesh and was tempted like us and took up the cross and died to himself.
എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ പോലെ ഒരു ജഡത്തിൽ ഭൂമിയിൽ വന്നെന്നും അവന് ആന്തരികമായിരിക്കുന്ന ഒരു ക്രൂശ് നിരന്തരം വഹിച്ച് തന്നെ തന്നെ ത്യജിച്ച് അവൻ ജീവിച്ചുവെന്നും പ്രസംഗിച്ചപ്പോൾ അവൻ തന്നെ തന്നെ ഒരിക്കലും പ്രസാദിപ്പിച്ചില്ല, തന്നെ തന്നെ താഴ്ത്തി എന്ന് പറഞ്ഞപ്പോൾ, താഴേക്കുള്ള വഴിയെ പോയെന്ന് പറഞ്ഞപ്പോൾ, യേശു പോയ അതേ മാർഗത്തിൽ പോകുവാനാണ് നമ്മയും വിളിച്ചിരിക്കുന്നതെന്ന് പ്രസംഗിച്ചപ്പോൾ, നരകത്തിന്റെ ശക്തികൾ മുഴുവനും ഇളകി എനിക്ക് നേരെ ആക്രമിക്കാൻ വരുന്ന അനുഭവമായിരുന്നു. ക്രിസ്തീയ ലോകത്തിലുള്ളവരിൽ നിന്നായിരുന്നു പരമാവധി ക്രൂശിന്റെ സന്ദേശം പ്രസംഗിക്കുവാൻ തുടങ്ങിയതാണ് എനിക്ക് നേരെ ക്രൈസ്തവ ലോകം തിരിയുവാനുണ്ടായ
കാരണം.
എന്നാൽ ആ തരത്തിലുള്ളതായിരിക്കുന്ന ഉപദ്രവം, എതിർപ്പ് ഞാൻ നേരിടുന്നതിന് മുൻപേ, ഇത് പറയുമ്പോൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പോഴും ആ എതിർപ്പ്, പീഡ അവസാനിച്ചിട്ടില്ല, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു കള്ളപ്രവാചകനാണ് ഞാൻ എന്നുള്ള മട്ടിലും മറ്റും ധാരാളം എഴുതുകയും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. ചിലരോട് പറയാറുണ്ട്, സഹോദര ഇന്ന മാസികയിൽ ഞാൻ നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് എഴുതിയ ഒരു ലേഖനം വായിച്ച് വായിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ അവരോട് പറയാറുള്ളത്, ദൈവവചനം വായിക്കാൻ തന്നെ സമയം തികയുന്നില്ല, പിന്നെ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഇതെല്ലാം വായിക്കാൻ എവിടെ സമയം? അവർക്ക് ഇഷ്ടമുള്ളത് എന്തും അവർ പറയട്ടെ. ഈ തരത്തിലുള്ള പീഡ തുടങ്ങുന്നതിന് മുൻപേ ദൈവം എന്റെ ഹൃദയത്തിൽ ഒരു പ്രവൃത്തി ചെയ്തിരുന്നു. ക്രൂശിന്റെ സന്ദേശം എന്റെ ജീവിതത്തെ സമൂലമായി വ്യത്യാസപ്പെടുത്തിയിരുന്നു. എന്റെ കുടുംബജീവിതത്തെയും അത് വ്യത്യാസപ്പെടുത്തിയിരുന്നു. അതിനു മുൻപ് ഞങ്ങൾ ഒരിക്കലും ഏതെങ്കിലും ഒരു സഭയിൽ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആത്മീയ കൂട്ടായ്മ വീട്ടിലെ സഭയിൽ ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, ക്രൂശിന്റെ പ്രവൃത്തി, ക്രൂശിന്റെ സന്ദേശം ഇത് ഭാവനയല്ല, ഇത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ആളുകൾക്ക് ഇഷ്ടമുള്ള കാര്യം പറയട്ടെ, എനിക്കെന്ത് കാര്യം?
ഐ ഫൗണ്ട് എ ഡയമണ്ട്, എ പേൾ ഓഫ് ഗ്രേറ്റ് പ്രൈസ്, ലെറ്റ് ദം സേ ഇറ്റ് ഈസ് ജസ്റ്റ് എ സ്റ്റോൺ, ഇറ്റ് ഈസ് എ റോക്ക്.
വിലതീരാത്തതായിരിക്കുന്ന, അമൂല്യമായിരിക്കുന്ന ഒരു മുത്ത് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. എന്റെ കാഴ്ചക്കാര്, എന്നെ കാണുന്നവർ പറയട്ടെ അതൊരു വെറും പാറക്കഷണമാണെന്ന്. അതിന് ഞാൻ എന്തിനു ഭാരപ്പെടുന്നു?
ദി ബാങ്ക് ഓഫ് ഹെവൻ സെഡ് ദിസ് ഈസ് ദി റിയൽ വേൾഡ്.
സ്വർഗത്തിന്റെ ബാങ്ക് എന്നോട് പറഞ്ഞു, ഇത് അനുകരണമല്ല, ശരിയായ മുത്ത് തന്നെയാണ്. ആ സ്വർഗത്തിന്റെ അംഗീകാര പത്രം മതി എന്നെ സംബന്ധിച്ചിടത്തോളം. പീഡ, എതിർപ്പ് തുടർന്നു
വരും.
ക്രൂശിന്റെ ഇടർച്ച എന്നുള്ള കാര്യം നാം മറക്കരുത്. നമ്മുടെ സഭകളിൽ നിന്ന് പല സമയങ്ങളിൽ വിട്ടുപോയ പലരുണ്ട്. ക്രൂശായിരുന്നു എപ്പോഴും അവർ തട്ടി വീഴുവാനിടയായ ഇടർച്ചക്കല്ല്. ക്രൂശിന്റെ ഏതെങ്കിലും, ആ സന്ദേശത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അവർക്കിടർത്തിയായി. ചിലർ വിട്ടുപോകാനുള്ള കാരണം, എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ളത് യേശുവാണ് നമ്മുടെ മാതൃക, അവനെ മാത്രം നോക്കി ഓടണം, അത് അവർക്ക് സഹിക്കാൻ പാടില്ല. ഞാൻ ചോദിക്കുന്നത്, പിന്നെ ആരാണ് നമ്മുടെ മാതൃകയായിരിക്കേണ്ടത്? ക്രിസ്തീയ ലോകത്തിലെ മൂന്നാം കിട പ്രസംഗകരാണോ എന്റെ നിങ്ങളുടെയും മാതൃകയായിരിക്കേണ്ടത്? അങ്ങനെ ഇവിടെ മോശമായിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ അനുകരിച്ചതുകൊണ്ട് ക്രൈസ്തവ ലോകം ഇന്ന് എത്ര വലിയ അധപ്പതനത്തിലാണ്. പണത്തോടുള്ള ബന്ധത്തിൽ ക്രൂശിന്റെ പ്രവൃത്തി പലർക്കും ഇടർച്ചയായി. അതുകൊണ്ട് സഭ വിട്ടുപോയ പലരെയും ഞാൻ ഓർക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം പണം, ദ്രവ്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ പ്രസംഗിക്കുമ്പോൾ അവർക്ക് പണം
താല്പര്യമുണ്ട്.
ക്രൂശിന്റെ സന്ദേശത്തിൽ ഇടർച്ച കല്ല് ഉണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയെയും സ്പർശിക്കുന്നതാണ് ദൈവത്തിന്റെ ക്രൂശ്. കുടുംബജീവിതത്തിലേക്കും അതിന്റെ പ്രവൃത്തി വരും. സമ്പത്ത്, പണം, പ്രസംഗം, എല്ലാ മേഖലയെയും ക്രൂശ് സ്പർശിക്കും. ആ സന്ദേശത്തിന് പകരം സമൃദ്ധിയെക്കുറിച്ച് നാം
പ്രസംഗിച്ചാൽ,
ദൈവം നന്മ നിറഞ്ഞൊരു ദൈവമാണ് എന്ന് മാത്രം
പ്രസംഗിച്ചാൽ,
ദൈവം ഏറ്റവും നന്മ നിറഞ്ഞ ദൈവമാണെന്ന് തന്നെ ഞാനും പ്രസംഗിക്കുന്നത്. എന്നാൽ ആ നന്മ നിറഞ്ഞവനായതുകൊണ്ടാണ് ദൈവം ക്രൂശ് നമുക്ക് തന്നിരിക്കുന്നത്.
ഇറ്റ് ഈസ് ലൈക്ക് ദ ക്രോസ് ഈസ് ലൈക്ക് എ സർജിക്കൽ നൈഫ് ദാറ്റ് റിമൂവ്സ് ദ ക്യാൻസർ ഫ്രം മൈ സിസ്റ്റം.
നമ്മുടെ ജീവിതത്തിൽ നിന്നും ആത്മീയ അർത്ഥത്തിൽ പറഞ്ഞാൽ, ആത്മീയമായിരിക്കുന്ന ക്യാൻസർ മുറിച്ചു മാറ്റുന്ന ദൈവത്തിന്റെ മൂർച്ചയുള്ള കത്തിയാണ് ക്രൂശ്.
ഐ ഡോണ്ട് വാണ്ട് എ ഗുഡ് ഡോക്ടർ ഹു ജസ്റ്റ് മസാജസ് മീ ആൻഡ് ലീവ്സ് മൈ ക്യാൻസർ ഇൻസൈഡ്.
എനിക്ക് ക്യാൻസർ ബാധിച്ചെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡോക്ടറുടെ അടുക്കെ ചെന്നാൽ എനിക്കൊരു തിരുമ്മലൊക്കെ തന്ന് എന്നെ ഒന്ന് സന്തോഷിപ്പിച്ച് വിടുന്ന ഒരു ഡോക്ടറെ അല്ല ഞാൻ നല്ല ഡോക്ടർ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ഒരു നല്ല ഡോക്ടറല്ല.
Such a God is not a good God who just blesses me with money and property and all that and sends me to hell.
എനിക്ക് സമ്പത്തും പണവും ഒക്കെ തന്ന് അവസാനം നരകത്തിലേക്ക് എന്നെ പറഞ്ഞയക്കുന്ന ഒരു ദൈവം നല്ല ദൈവമാണെന്ന് എനിക്ക് പറയാൻ കഴിയും.
A good doctor is one who cuts me open, causes me a lot of pain and removes the cancer, stitches me up and says, "You're healthy now."
കാൻസർ ആന്തരിക അവയവത്തെ ബാധിച്ചെന്ന് വരികില് എന്റെ ശരീരം കീറി മുറിച്ച്, ക്യാൻസർ ബാധിച്ച ഭാഗം മുറിച്ചു മാറ്റി വീണ്ടും തുന്നിക്കെട്ടി സൌഖ്യമാകുവാൻ എന്നെ സഹായിക്കുന്നവനാണ് നല്ല ഡോക്ടർ.
God who loves me is one who puts the cross upon me so that all the wretched things I inherited from Adam are removed from my system.
ദൈവം നല്ലവനാണെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആദാമിൽ നിന്നും എനിക്ക് പൈതൃകമായി കിട്ടിയ അരിഷ്ടമായ പാപകരമായ എല്ലാറ്റിനെയും എന്റെ ജീവിതത്തിൽ നിന്ന് മുറിച്ചു മാറ്റുവാൻ എനിക്ക് ക്രൂശ് തന്ന ദൈവമാണ് നല്ല ദൈവം.
I don't want to carry with me this wretched baggage that I got from Adam.
ആദാമിൽ നിന്നും എനിക്ക് അവകാശമായി കിട്ടിയ അനിഷ്ടതം നിറഞ്ഞ ഈ ഭാണ്ഡവും പേറി എനിക്ക് നിത്യതയിലേക്ക് പോകുവാൻ അല്പം പോലും ഇഷ്ടമില്ല.
There's only one way to remove it, the surgery of the cross.
ആ ദുഷിച്ച ഭാണ്ഡം, ക്യാൻസർ ബാധിച്ച അവയവങ്ങൾ മുറിച്ചു മാറ്റുവാൻ ഒരു വഴിയേ ഉള്ളൂ, ക്രൂശിന്റെ ശസ്ത്രക്രിയ മാത്രം.
But if we are like little children who say, I don't even want an injection, mummy, don't trouble me, just leave me alone.
എന്നാൽ നാം ചില കൊച്ചുകുഞ്ഞുങ്ങൾ പറയുന്നത് പോലെ, സൂചി കുത്തല്ലേ, എന്റെ ദേഹത്ത് ഒരു ഇഞ്ചക്ഷൻ പോലും വേണ്ട എന്ന് പറഞ്ഞ് കരയുന്ന കുഞ്ഞുങ്ങളെ പോലെയാണ് നാമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മീകമായിരിക്കുന്ന ക്യാൻസറിനാൽ നാം മരണത്തിലേക്ക് പോകും.
But we who have so much wisdom when it comes to earthly sicknesses don't realize the cross is the instrument to deliver us from sin.
ശാരീരികമായിരിക്കുന്ന രോഗത്തിന് മുൻപിൽ ഏറ്റവും നല്ല ചികിത്സ തേടുവാൻ ജ്ഞാനമുള്ള ഉത്സാഹമുള്ള നാം നിത്യതയെ ബാധിക്കുന്ന ആത്മീകമായിരിക്കുന്ന പാപകരമായ ക്യാൻസർ മാറ്റുവാൻ ക്രൂശിന്റെ പ്രവൃത്തിക്ക് നമ്മെ വിധേയപ്പെടുത്തുവാൻ മനസ്സില്ലാത്ത ഭോഷന്മാരാണ്.
I want to say to all of you who are tempted to preach popular messages.
കേൾക്കുന്നവർക്ക് കന്നരസമായ സന്ദേശങ്ങൾ പറയുവാൻ പ്രലോഭിപ്പിക്കപ്പെടുന്ന സഹോദരന്മാരോട് ഞാൻ പറയട്ടെ,
you want to be a servant of God, preach the cross.
ദൈവത്തിന്റെ ഒരു ദാസനായിരിക്കാൻ ദാസിയായിരിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ക്രൂശിന്റെ വചനം പ്രസംഗിക്കുക.
God loved his son so much that he made him carry the cross every day.
ദൈവം തന്റെ പുത്രനെ അത്രയധികം സ്നേഹിച്ചിരുന്നു, അതുകൊണ്ട് ഭൂമിയിൽ ജീവിച്ച 33 വർഷത്തിന്റെ എല്ലാ ദിവസവും ഒരു ക്രൂശ് ആന്തരികമായി വഹിക്കുവാൻ തന്റെ പുത്രനെ പിതാവ്
ഏൽപ്പിച്ചു.
ദൈവം യേശുവിനെ സ്നേഹിച്ചതുപോലെ എന്നെയും സ്നേഹിക്കുന്നത് കൊണ്ട് എന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും എനിക്കും ചുമക്കുവാൻ ഒരു ക്രൂശ് അവൻ തന്നിട്ടുണ്ട്. താൻ വഹിച്ചിരുന്ന ക്രൂശ് യേശുവിനെ അല്പം പോലും വിഷാദഭാവമുള്ളവനാക്കിയില്ല. ലോകത്തിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും സന്തുഷ്ടനായ മനുഷ്യൻ
യേശുവായിരുന്നു.
എനിക്ക് കർത്താവ് വഹിപ്പാൻ തന്ന ക്രൂശ് എന്നെയും അധികം അധികം
സന്തുഷ്ടനാക്കിക്കൊണ്ടിരിക്കുകയാണ്.
എടുക്കുന്ന കാര്യം ഞാൻ തയ്യാറാകുന്നതിന് മുൻപേ ഞാൻ നിരാശയും വിഷാദമുള്ള മനുഷ്യനായിരുന്നു. വർഷത്തിൽ ചില ദിവസങ്ങൾ മാത്രമല്ലേ അങ്ങേയറ്റം നിങ്ങൾ എന്നെ
കാണുന്നുള്ളൂ.
ബാംഗ്ലൂരിൽ എന്നെ കൂടുതൽ സമയം കാണുന്നവരോട് ചോദിക്കുക,
I tell them, if you can find a man who is the face of the earth who is happier than me, please let me meet him.
അവരോട് ഞാൻ പറയാറുണ്ട്, കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞതുപോലെ എന്നെക്കാളും സന്തോഷമുള്ള ഒരാളിനെ ഭൂമിയിൽ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ദയവായി എന്നോട്
പറയണം.
എന്നെ സന്തുഷ്ടനാക്കിയ കാര്യം എന്താണ്? ദൈവം എനിക്ക് തന്ന ക്രൂശാണ്.
When cancer is removed from your body, will you be happy or gloomy?
നിങ്ങളെ ബാധിച്ച് മരണത്തിലേക്ക് നിങ്ങളെ വലിച്ചുകൊണ്ട് പോകാവുന്ന ക്യാൻസർ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ നിങ്ങൾ നിരാശയുള്ളവനാകുമോ അതോ സന്തോഷിക്കുമോ?
And on top of that, you are cured of your leprosy and AIDS also. Are you happy or gloomy?
ക്യാൻസർ മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിന്റെ വേറൊരു ഭാഗത്ത് ബാധിച്ചിരിക്കുന്ന എയ്ഡ്സ് രോഗവും അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ബാധിച്ച മറ്റ് കുഷ്ഠരോഗം പോലെയുള്ള ഏത് രോഗം അതൊക്കെ മാറിയാലേ സന്തോഷം വർദ്ധിക്കത്തില്ലേ?
When sin goes from our life, we are more happy than if sickness goes.
പാപം നമ്മുടെ ജീവിതത്തിൽ നിന്നും നീക്കപ്പെടുന്ന സമയത്ത് ശരീരത്തിന്റെ രോഗം മാറുന്നതിനേക്കാളും അധികം നാം സന്തോഷിക്കും.
See, as I get older, my body, the Bible says, outer man decays, you can't stop that.
ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ ആയുസിന്റെ വർഷങ്ങൾ പിന്നിടും തോറും പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോവുകയാണ്, എന്റെ ശരീരവും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന ഏത് വ്യക്തിക്കും സ്വാഭാവികമായി ഉണ്ടാകുന്ന പോലെ ശരീരത്തിൽ സന്ധികളിൽ വേദനയും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുമുണ്ട്. എന്നാൽ അങ്ങനെയുള്ളതായിരിക്കുന്ന ശാരീരിക ക്ലേശങ്ങൾ വർദ്ധിച്ചു വരുന്ന ക്ഷീണം ഇതൊന്നും എന്നെ ഒരു നിമിഷത്തേക്ക് പോലും അസ്വസ്ഥനോ അസന്തുഷ്ടനോ ആക്കുന്നില്ല. കാരണം അതിനേക്കാൾ എത്രയോ ഗുരുതരമായിരിക്കുന്ന പാപത്തിന്റെ വിഷയം കൈകാര്യം ചെയ്യുവാൻ കർത്താവ് എനിക്കൊരു ക്രൂശ് തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ക്രൂശിന്റെ സന്ദേശം അത്യത്ഭുതകരമായിരിക്കുന്നത്. എന്നാൽ ഞാൻ ഒരു കാര്യം മുന്നറിയിപ്പായി പറയാം, നിങ്ങൾ നീണ്ട മുഖമുള്ളവരായിട്ട് വാടിയ മുഖത്തോടുകൂടി ക്രൂശിനെ കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കുകയാണെന്ന് വരികിൽ നിങ്ങൾ വഹിക്കുന്ന ക്രൂശ് യഥാർത്ഥ ക്രൂശ് അല്ല എന്ന് നിങ്ങൾ അറിയണം.
It's not the cross of Jesus Christ.
അത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് അല്ല. ഏത് തരത്തിൽ പറഞ്ഞാൽ ഒരുപക്ഷെങ്കിൽ യേശുവിന്റെ ഒരു വശത്ത് ക്രൂശിക്കപ്പെട്ട ഒരു കള്ളന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നരകത്തിലേക്ക് പോയ അവൻ തൂങ്ങിയ ക്രൂശാണ് നിങ്ങൾ
വഹിക്കുന്നത്.
കാൽവരി കുന്നിന്റെ മുകളിലേക്ക് അവനും സ്വന്തം കുരിശ് ചുമന്നുകൊണ്ടാണല്ലോ പോയത്. അവൻ എങ്ങനെയായിരിക്കണം ആ ക്രൂശ് ചുമന്നത്? അവനെ ഈ കണ്ടീഷൻ ഈ അടുത്ത ഈ അവസ്ഥയിൽ എത്തിച്ച് എല്ലാവർക്കും എതിരെ ശകാര വാക്കുകളും ശാപവാക്കുകളും ഉച്ചരിച്ചുകൊണ്ടാകാം അവൻ ഭാരമുള്ള കുരിശ് ചുമന്നത്. അവൻ ഒരു ക്രൂശ് വഹിക്കുകയായിരുന്നു, നാം അത് മറക്കരുത്. പക്ഷേ അത് യേശുവിന്റെ ക്രൂശല്ലായിരുന്നു, മറ്റൊരു
ക്രൂശായിരുന്നു.
പല വിശ്വാസികളുമുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ ക്രൂശ് വഹിക്കുന്നവരാ, പക്ഷേ അത് യേശുവിന്റെ ക്രൂശല്ലെന്നേ ഉള്ളൂ. അവർക്ക് പറയാനുള്ള കാര്യം ഇതാണ്, സഹോദര എന്നെ പറയാനാ, എന്റെ ഭാര്യ ശരിയല്ല, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ക്രൂശ്, വിട്ടുമാറാതിരിക്കുന്ന നടുവിന്റെ വേദന, എന്ത് ചെയ്യാനാ, പ്രാർത്ഥിച്ചൊക്കെ നോക്കി, പക്ഷെ കർത്താവ് തന്ന കുരിശ് ഞാൻ ചുമക്കുക. എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഈ അയൽക്കാരൻ, അതെന്റെ ക്രൂശാണ്. ഇതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ
യഥാർത്ഥത്തിൽ,
ഇതൊക്കെ യേശുക്രിസ്തുവിന്റെ ക്രൂശ് ആയിരുന്നെങ്കിൽ നിങ്ങളെ ഈ സാഹചര്യങ്ങളൊക്കെ അത്യധികം അധികം അധികം സന്തോഷമുള്ളവനാക്കിയ.
യു ആർ കാരിങ് ദ ക്രോസ് വിച്ച് ദ തീഫ് കാരിങ്
നരകത്തിലേക്ക് പോയ ആ കള്ളൻ, അവൻ വഹിച്ച ക്രൂശാണ് നിങ്ങൾ വഹിക്കുന്നതെന്ന് ഞാൻ പറയേണ്ടിയിരുന്നു. അത് ഇന്ന് എറിഞ്ഞു കളക. യേശുവിന്റെ ക്രൂശ് വഹിക്കുവാൻ നിങ്ങളുടെ ചുമല ഏൽപ്പിച്ചു
കൊടുക്കുക.
പാപത്തിൽ നിങ്ങളെ വിടുവിക്കുന്നതാണ് കർത്താവിന്റെ ക്രൂശ്. അസൂയയിൽ നിന്നും, ദൂഷണത്തിൽ നിന്നും, ലൈംഗിക പാപത്തിൽ നിന്നും, എല്ലാറ്റിലും നിങ്ങളെ സ്വതന്ത്രരാക്കുവാൻ കഴിയുന്നതാണ് യേശുവിന്റെ ക്രൂശ്.
So as I said, there are popular messages in Christendom today.
ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ ജനങ്ങളുടെ കൈയടി കിട്ടുന്ന നല്ല സന്ദേശങ്ങൾ ഒത്തിരിയുണ്ട്.
Each generation is a different thing.
ഓരോ തലമുറയിലും വ്യത്യസ്ത നിലകളിലാണ് ഈ സന്ദേശങ്ങൾ ലോകത്തിൽ
വരുന്നത്.
ഓരോ സഭാവിഭാഗത്തിനും അവർക്ക് താല്പര്യമുള്ള രസകരമായ സന്ദേശങ്ങൾ ഉണ്ടാകും,
വ്യത്യസ്തങ്ങളാകും.
ചില ക്രിസ്ത്യ സമൂഹങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്തോളം അതൊരു സാമൂഹിക സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. എത്രത്തോളം നല്ല സാമൂഹ്യ ജീവികളായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും, കിണർ ശുചീകരണ പ്രവൃത്തികൾ നല്ല നിലയിൽ കൃഷി ചെയ്യുക, ഇതൊക്കെയാണ് അവരുടെ പ്രസംഗ
വിഷയം.
നിങ്ങൾ അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ലൊരു ബഹുമതി, ഭാരതരത്നം പോലെയുള്ള ബഹുമതി നിങ്ങൾക്ക് അവസാനം കിട്ടിയെന്ന്
വരാം.
നിങ്ങൾ എന്നാൽ ക്രൂശിന്റെ വചനം പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് കല്ലുകൊണ്ടുള്ള ഏറായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. യേശു പ്രസംഗിച്ചത് അത്തരം സന്ദേശമായിരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ മേലുള്ളതായിരിക്കുന്ന മുദ്ര
അതായിരിക്കും.
ഗലാത്യ ലേഖനം 6:17 എന്താണ് പൗലോസ് പറയുന്നത്?
ഇനി
ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുക്രിസ്തുവിന്റെ ചൂട് അടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. ചൂടടയാളമെന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്, മറ്റു ചില പരിഭാഷകളില് യേശുക്രിസ്തുവിന്റെ ബ്രാൻഡ് മാർക്ക് എന്നാണ്, എന്ന് പറഞ്ഞാൽ ചുട്ടു പൊള്ളിച്ച് ഒരു പാടുണ്ടാക്കുന്ന പോലെ. ഈ ചൂടടയാളമെന്ന് പറയുന്നതിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. പഴയകാലത്ത് അടിമ വ്യവഹാരം നിലനിന്നിരുന്നപ്പോൾ ചുട്ടുപഴുത്ത ഇരുമ്പ് കൊണ്ട് അടിമകളുടെ ശരീരത്തില് അവരുടെ പേരോ അവരുടെ നമ്പറോ ഇങ്ങനെ എഴുതുന്ന പതിക്കുന്ന ക്രൂരമായൊരു വിധമുണ്ടായിരുന്നു. യേശുവിന്റെ ചൂടടയാളം എന്ന് എഴുതിയെടുത്ത് ഇതിന്റെ അർത്ഥം ഒരു ഒന്നിതാണ്. ഒരുപക്ഷെ പൗലോസ് ഇത് എഴുതുമ്പോൾ സുവിശേഷ നിമിത്തം, യേശു നിമിത്തം തനിക്ക് ലഭിച്ച ചാട്ട് കൊണ്ടുള്ള അടിയോ ക്രൂരമായ ഉപദ്രവങ്ങൾ കല്ലേറ് ഇതിന്റെയൊക്കെ പാടുകൾ തന്നെ
ശരീരത്തിലുള്ളതാകാം.
എന്നാൽ യേശുക്രിസ്തുവിന്റെ അടയാളം മുദ്ര എന്നുള്ള നിലയിൽ പൗലോസ് വഹിച്ചിരുന്ന മറ്റൊന്നുകൂടെ ഉണ്ടായിരുന്നു. തന്റെ വ്യക്തിത്വത്തിൽ, തന്റെ സ്വഭാവത്തിൽ പതിഞ്ഞ, ആഴമായി പതിഞ്ഞ ഒരു മുദ്ര, അത് ക്രൂശിന്റെ മുദ്രയായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ ലോകത്തിലെ വിവിധ കമ്പനികൾക്ക് അവരുടെയൊക്കെ ട്രേഡ് മാർക്ക് ഉണ്ടല്ലോ, അവരുടെ പ്രത്യേകമായ ലോഗോ, ഒരു എംബ്ലം
അതുപോലെയാണ്. ടൈപ്പ്
ഓഫ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പരസ്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങൾ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ സോണി കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് സോണിക്ക് ഒരു ലോഗോ ഉണ്ട്, സോണിയുടെ പേര് എഴുതുന്നത് തന്നെ അക്ഷരങ്ങൾ ഒരു പ്രത്യേക വടിവിലാണ്.
ഓർ യു ഗോ ടു ബൈ റിലയൻസ് ക്ലോതിംഗ്
റിലയൻസ് കമ്പനിയുടെ വിമൽ എന്ന് പറയുന്ന ബ്രാൻഡിലുള്ളതായിരിക്കുന്ന വസ്ത്രം നിങ്ങൾ വാങ്ങിച്ചാൽ ആ വിമൽ എന്ന് എഴുതുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്, അത് അവരുടെ ബ്രാൻഡാണ്, അതിന്റെ പ്രത്യേക പേര് ആ
രീതിയിലാണ്.
യേശു ക്രിസ്തുവിന്റെ അടയാളമെന്ന് പറയുമ്പോൾ നാം ഈ കാര്യം മനസ്സിൽ കാണണം. അതൊരു പ്രത്യേക അക്ഷരം ടൈപ്പിൽ ഫോണ്ടിലാണ് എഴുതിയിരിക്കുന്നത്. അത് എപ്പോഴും ഒരേ രീതിയിൽ തന്നെയാണ്, ആ അടയാളത്തിന് വ്യത്യാസം വരുന്നില്ല, എപ്പം വായിച്ചാലും അത് ഒരേ
നിലയിലാണ്.
സോണി കമ്പനിയുടേതായിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ, വിവിധ ഉൽപ്പന്നങ്ങൾ ദീർഘനാളുകളായി നിങ്ങൾ ഉപയോഗിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അടുത്തൊന്ന് വായിക്കാതെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇത് സോണിയുടെ സാധനമാണ്. അതേ നിലയിൽ തന്നെ യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ അടയാളം, അതിന്റെ മുദ്ര ജീവിതത്തിൽ വന്നിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സഭകളിലോ ഞാൻ ലോകത്തിലെ ഏതെങ്കിലും ഭാഗത്ത് പോകുമ്പോൾ മറ്റേതെങ്കിലും സഭയിലെ വചനം പ്രസംഗിക്കുന്നവരെയോ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇതാണ്, ആ പ്രസംഗിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ ആത്മാവിൽ യേശുവിന്റെ ക്രൂശിന്റെ ഒരു മുദ്ര എനിക്ക് ദർശിപ്പാൻ
കഴിയുന്നുണ്ടോ?
അവന്റെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ച് എനിക്ക് ഒന്നും
അറിഞ്ഞുകൂടായിരിക്കാം.
ഇവിടെ നിന്ന് ദൈവവചനം പ്രസംഗിക്കുന്ന പലരെ കുറിച്ചും നിങ്ങൾക്ക് കാര്യമായി ഒന്നും അറിഞ്ഞുകൂടാ. എന്റെ സ്വന്തം ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് എത്ര കുറച്ച് മാത്രമേ അറിയൂ. ഞാൻ പണത്തെ സ്നേഹിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പ്രയാസമാണ്. ഞാൻ നിങ്ങൾ ആരെങ്കിലും പണം എന്നോട് എനിക്ക് തന്നാൽ അത് സ്വീകരിച്ചില്ല എന്ന് വന്നേക്കാം, പക്ഷെ അതിന്റെ അർത്ഥം ഞാൻ പണത്തെ സ്നേഹിക്കുന്നില്ല എന്നാണോ? എന്റെ ഹൃദയത്തിൽ അപ്പോഴും എനിക്ക് പണത്തെ സ്നേഹിക്കാൻ
കഴിയും.
അതുകൊണ്ട് നമുക്ക് തമ്മിൽ തമ്മിൽ വളരെ അധികം ഒന്നും അറിഞ്ഞുകൂടാ.
ഇഫ് യു ഡെവലപ്പ് എ സെൻസിറ്റിവിറ്റി ടു ലിസൺ ടു ദ സ്പിരിറ്റ് ഓഫ് എ മാൻ, യു കാൻ ഫൈൻഡ് ഔട്ട് ഇഫ് ഹീസ് ഗോട്ട് എ ഗ്രാൻഡ് മദർ.
സംസാരിക്കുന്ന വ്യക്തി ആരുമായിക്കൊള്ളട്ടെ, അവന്റെ ആത്മാവിനെ ശ്രദ്ധിപ്പാൻ അതിനായി നിങ്ങൾക്ക് ഒരു പരിചയം വളർന്നു വരികയാണെങ്കിൽ നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ ചൂടടയാളം അവന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്നറിയാൻ
പറ്റും.
അതുകൊണ്ട് തന്നെ കുറെ വർഷങ്ങളായിട്ടെങ്കിലും ആത്മീയരെന്ന് അഭിമാനിക്കുന്ന ആരെയെങ്കിലും കണ്ടാൽ എനിക്ക് അവരുടെ അവസ്ഥയെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകാറില്ല. ഈ നിലയിൽ അവസ്ഥയിൽ വിവേചനത്തിന്റെ അവസ്ഥയിൽ എത്തുവാൻ വർഷങ്ങൾ എടുത്തു, പക്ഷെ നിങ്ങളെയും ഞാൻ ആ പാതയിൽ
ഉത്സാഹിപ്പിക്കട്ടെ.
ചില വർഷങ്ങൾ നിങ്ങളുടെയും ജീവിതത്തിൽ എടുത്തെന്ന് വരാം, എന്നാൽ ക്രൂശിന്റെ ആത്മാവ് അവന്റെ ജീവിതത്തിലുള്ള ഒരുവനെയോ ഒരുവളെയോ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്കും
വളരാം.
സിഡിയിലോ ടേപ്പിലുള്ളതായിരിക്കുന്ന ഒരു സന്ദേശം ഞാൻ ഈ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും കേട്ടാൽ 5 മിനിറ്റിനുള്ളിൽ സംസാരിക്കുന്ന ആളിന്റെ പ്രഭാഷകന്റെ ആത്മാവിനെ എനിക്ക് തിരിച്ചറിയാം. ഏതെങ്കിലും ഒരു പുതിയ പുസ്തകം, ക്രിസ്തീയ പുസ്തകം ഞാൻ തുറന്ന് വായിക്കുമ്പോൾ ചില പേജുകൾ ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ എനിക്ക് വേഗത്തിൽ മനസ്സിലാകും എഴുത്തുകാരന്റെ ആത്മാവ്
എന്താണ്.
ഇതുകൊണ്ടുള്ള ഒരു വലിയ നേട്ടം എന്താണെന്നറിയാമോ? പ്രയോജനരഹിതമായിരിക്കുന്ന സമയം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾക്കായി, വായനയിലായിക്കൊള്ളട്ടെ കേൾക്കുന്നതായിക്കൊള്ളട്ടെ, എന്റെ സമയം പാഴാക്കാതിരിക്കാനിടയാകുന്നു. ക്രിസ്തീയ ലോകം എമ്പാടും എവിടെ നോക്കിയാലും സന്ദേശങ്ങൾ സീഡിലും ടേപ്പിലും മാസികകളിലും ടി വി തുടങ്ങിയ മാധ്യമങ്ങളിലൂടെയും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ 100 കണക്കിന് ബ്രാൻഡിലുള്ളതായിരിക്കുന്ന കമ്പനികളുടെ ടേപ്പ് റെക്കോർഡർ മാർക്കറ്റിൽ വാങ്ങുവാൻ കിട്ടുമ്പോൾ തന്നെ എനിക്കറിയാം സോണി ആണ് ഞാൻ അന്വേഷിക്കുന്നത്, എനിക്ക് വേഗത്തിൽ കിട്ടുക. എനിക്ക് സോണിയുടെ ഒരു ഉൽപ്പന്നം കണ്ടാൽ വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് വരികില് എല്ലാം അന്വേഷിച്ച് എനിക്ക് സമയം കളയാം.
യു മസ്റ്റ് ഡെവലപ്പ് ദാറ്റ് എബിലിറ്റി ടു ഡിസേൺ ദി സ്പിരിറ്റ് ഓഫ് ദി ക്രോസ്.
ഒരു വ്യക്തിയിലുള്ളതായിരിക്കുന്ന ക്രൂശിന്റെ ആത്മാവിനെ തിരിച്ചറിയുവാൻ നിങ്ങൾ പ്രാവീണ്യം നേടിയാൽ, ഞാൻ എന്താണ് നോക്കുന്നതെന്ന് ഞാൻ പറയാം.
One of the most important passages to identify the spirit of the cross is Philippians chapter 2.
ക്രൂശിന്റെ ആത്മാവ് ഒരുവനിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും സഹായകരമായിരിക്കുന്ന വേദഭാഗം ഫിലിപ്പി ലേഖനം രണ്ടാം അധ്യായത്തിലാണ്.
From verse 3 to 8.
മൂന്നാമത്തെ വാക്യം മുതൽ 8 വരെ നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ,
speaking about not doing anything from selfishness or conceit.
ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതിരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്.
The spirit of the cross removes selfishness and pride from a person.
പ്രാഥമികമായി ക്രൂശിന്റെ ആത്മാവ് ഒരു വ്യക്തിയിലുള്ള ശാഠ്യം, ദുരഭിമാനം, ഈ കാര്യങ്ങളെയാണ് ആദ്യം കൈകാര്യം ചെയ്യുന്നത്.
It makes him consider others, verse 3, as more important than himself.
മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാനുള്ള ഒരു മനോഭാവത്തിലേക്ക് ക്രൂശിന്റെ ആത്മാവ് ഒരുവനെ നടത്തുന്നു.
Don't waste your time listening to a preacher who thinks that he is more important than you.
നിങ്ങളെക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവ്യനാണ് താനെന്ന് നിങ്ങൾക്ക് ബോധ്യം തരാൻ പ്രസംഗിക്കുന്ന ഒരാളിനെ ശ്രദ്ധിച്ച് സമയം കളയരുത്. ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചോ?
A preacher who gives you the impression that he is more important than you, I will not waste my time listening to that man even for 1 minute.
എന്നെക്കാളും പ്രധാനപ്പെട്ടവനാണ് താൻ എന്നുള്ള സന്ദേശം തന്റെ പ്രസംഗത്തിലൂടെ എനിക്ക് തരുവാൻ ഒരുവൻ ശ്രമിച്ചാൽ അവന്റെ പ്രസംഗം കേൾക്കുവാൻ ഞാൻ എന്റെ വിലപ്പെട്ട സമയം പാഴാക്കുകയില്ല.
He may be more spiritual than
ഒരുപക്ഷെ അവൻ എന്നെക്കാളും ആത്മീയനായ വ്യക്തിയായിരിക്കാം.
But if he gives me the impression that he is more important than me, he is not a spiritual man.
എന്നാൽ എന്നെക്കാളും പ്രധാനപ്പെട്ട വ്യക്തിയാണ്, ശ്രേഷ്ഠനാണ് അവൻ എന്നുള്ള ഒരു സന്ദേശമാണ് വാക്കുകളിലൂടെ എനിക്ക് തരുന്നതെന്ന് വരികിൽ ഞാൻ അവനെ കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല.
99% of preachers in born again Christendom give you the impression they are more important than you.
99% വീണ്ടും പ്രാപിച്ച ദൈവവചനം പ്രസംഗിക്കുന്ന വ്യക്തികളും നിങ്ങളെക്കാൾ അവരാണ് പ്രധാനപ്പെട്ടവരെന്ന് വിശ്വസിക്കുകയും ആ സന്ദേശം നമുക്ക് നൽകുകയും ചെയ്യുന്നവരാണ്.
ടെലിവിഷനിൽ
നമ്മൾ കാണുന്ന ക്രിസ്തീയം എന്ന് വിളിക്കപ്പെടുന്ന മിക്ക പരിപാടികളും ഈ തരത്തിലുള്ള സന്ദേശമല്ലേ നൽകുന്നത്? ഒരു അമേരിക്കൻ പ്രസംഗകന്റെ ഒരു ടെലിവിഷൻ പ്രോഗ്രാം ഈ അടുത്ത സമയത്ത് കാണാനിടയായി. നിങ്ങൾ ഒരുപക്ഷെ ഈ പറയുന്നത് വിശ്വസിക്കുകയല്ലായിരിക്കാം. ഞാൻ എന്റെ സ്വന്തം ചെവി കൊണ്ട് കേൾക്കുകയും എന്റെ കണ്ണുകൊണ്ട് ആ പ്രോഗ്രാം കാണുകയും ചെയ്തതാണ്. നിങ്ങളൊക്കെ ഒരുപക്ഷെ അറിയുന്ന വളരെ പ്രസിദ്ധനായിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പ്രസംഗ മധ്യ പറയുകയാണ്, എനിക്ക് സുവിശേഷം പ്രസംഗിക്കുവാൻ ഇനിയും വാങ്ങേണ്ട ഒരു വിമാനം, പ്ലെയിനിന്റെ പടമാണ്, സൈഡിൽ ആ പടം, പ്ലെയിനിന്റെ പടം കാണിക്കുന്നുണ്ട്. ഈ വിമാനത്താവളത്തിലൊക്കെ ഈ വിമാന പ്ലെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടി എത്ര സമയം അവരുടെ പാഴാക്കിക്കളുടെ. സ്വന്തമായിട്ട് ഒരു പ്ലെയിൻ ഉണ്ടെന്ന് വരികിൽ എത്ര
എളുപ്പമാണ്,
അതിനും പ്രശ്നമൊന്നുമില്ല. ഒരു സ്കൂട്ടർ ആയാലും പ്ലെയിൻ ആയാലും എന്ത് നിങ്ങൾ വാങ്ങിക്കണം എന്നുള്ള നിങ്ങളുടെ സ്വകാര്യ വിഷയമാണ്. എന്നാൽ അടുത്ത പടി, പ്ലെയിനിന്റെ പടം കാണിച്ചു, ഇതാണ് ഞാൻ വാങ്ങിക്കേണ്ട പ്ലെയിൻ എന്ന് പറഞ്ഞു, കുഴപ്പമില്ല, അടുത്ത പടി ശ്രദ്ധിക്കണേ.
ഇഫ് യു ഗിവ് $10,000, ഐ വിൽ റൈറ്റ് യുവർ നെയിം ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ പ്ലെയിൻ.
അദ്ദേഹം പറയുകയാണ്, വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും അല്ലേ, $10,000 നിങ്ങൾ തന്നാൽ പ്ലെയിനിന്റെ മുമ്പിൽ ഈ $10,000 തരുന്നാളുടെ പേരെഴുതി
വെക്കാവുന്ന.
ഞാൻ ആ വിമാനത്തിലേക്ക് യാത്ര ചെയ്യാൻ എപ്പോഴൊക്കെ കടക്കുമോ അതിന്റെ അകത്ത് കയറിയാലാണ് ഈ പേര് കാണുന്നത്. അപ്പൊ നിങ്ങളുടെ പേര് കാണും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
$1,000, I'll put your name at the back of the plane in the room at the back where I sleep.
$1,000 നിങ്ങൾക്ക് തരാന് പറ്റുന്നുള്ളെന്ന് വരികില് പുറകില്, ഞാൻ സ്വകാര്യ പ്ലെയിൻ ആണല്ലോ, അപ്പം എല്ലാ സീറ്റുകളൊന്നും അല്ല, പുറകിൽ എനിക്ക് ഉറങ്ങാനുള്ള സ്ഥലമുണ്ട്, അവിടെ നിങ്ങളുടെ പേരെഴുതി വെക്കും. അപ്പൊ ഞാൻ ഉറങ്ങാൻ സമയത്ത് നിങ്ങളുടെ പേര് കണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
Their name will come nowhere.
പാവപ്പെട്ട വിധവമാരുൾപ്പെടെ പലരുമാണ് ഇത് ഈ ഇത് വിശ്വസിച്ച് പൈസ അയച്ചു കൊടുക്കുന്നത്. $1,000 കൊടുക്കാനില്ലെങ്കിൽ പിന്നെ പേരെഴുതുന്ന പ്രശ്നമേയില്ലല്ലോ. പക്ഷെ പിന്നെയും കൊടുക്കുകയാണ് ആളുകൾ. യേശുവിന്റെ ജീവിതത്തിൽ ഈ ഒരു ആത്മാവാണോ നിങ്ങൾ
കാണുന്നത്?
യേശു പ്രസംഗിച്ചല്ലോ ഒരുപാട് സന്ദർഭങ്ങളിൽ. എപ്പോഴെങ്കിലും ഇങ്ങനെ പ്രസംഗിച്ചതായിട്ട് നിങ്ങൾക്കൊന്ന് ഭാവനയെ കാണാനെങ്കിലും കഴിയുമോ?
I am always walking from Galilee to Jerusalem. I think I need a chariot now.
ഓ, ഗലീലയിൽ നിന്നും യെരുശലേം വരെയൊക്കെ ഇത്രയും ദൂരം എന്ത് കഷ്ടപ്പെട്ടാ ഞാൻ നടക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഈ നടപ്പുകൊണ്ട് ഞാൻ മടുത്തു. എനിക്ക് ഇപ്പൊ യാത്ര ചെയ്യാനായിട്ട് ഒരു രഥം വേണം.
To make it easier is for God's word.
Anna pracharathilulla karyamayirunnu ketto ratham appo parnja adu devathinte velakku valare prayojanam aagum.
There by 3-4 horses.
Ah, oru 3-4 kudireyum venam ee ratham valichondu vaane.
So we have a chariot driver also.
Ah, appo ee ratham odikkanayittu oru driver vende. അവനും ശമ്പളം ക്രമമായിട്ട് കൊടുക്കണം. ഒരു ഡ്രൈവർ പോലെ രണ്ടുപേരെങ്കിലും വേണ്ടേ? കാരണം ഞാൻ മുഴുവൻ സമയ വേലയില്ല, കൃത്യ വേലയില്ല. അതുകൊണ്ട് ഒരാൾ അവധി എടുത്താൽ മറ്റേയാള് വേണം. രണ്ടുപേരെങ്കിലും വേണം ശമ്പളം.
You give me 1,000 denarii, I'll pray for you every day. This is Jesus.
ഇത് യേശു പ്രസംഗിക്കുക കേട്ടോ. ഒരു 1,000 ദിനാറും വെള്ളിപ്പണം അത് തരുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് വേണ്ടി? ഞാൻ എന്നും പ്രാർത്ഥിക്കാം.
You give 500, I'll pray for you on alternate days.
500 പണം നിങ്ങൾ തരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്നിടവട്ട ദിവസം പ്രാർത്ഥിക്കാം.
200 denarii, once a week I'll pray for you.
200 വെള്ളിക്കാശ് തരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പ്രാർത്ഥിക്കാം.
What is this?
ഇതെന്താ ഇങ്ങനെ നിങ്ങൾക്ക്?
Can you imagine that this is going on today in the name of Jesus?
സ്വപ്നത്തിലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ കഴിയുമോ? ഭാവനയെ കാണാൻ കഴിയും. ഇത് എന്തൊരു യേശുവാണ്! ഓ, ഇതുപോലുള്ള ടെലിവിഷൻ പ്രോഗ്രാം ഞാൻ മുമ്പേ പറഞ്ഞ പോലെയുള്ള അത് കണ്ടതിനു ശേഷം ആളുകൾ പറയുകയാണ്, ദൈവത്തിന്റെ മനുഷ്യൻ, ദൈവവേല.
ഓ ബ്രദർ, ഡോണ്ട് ജഡ്ജ്, ഡോണ്ട് ടച്ച് ദി അനോയിന്റഡ് ഓഫ് ഗോഡ്, ഇറ്റ് മേ ബി ഹാർം കംസ്.
സഹോദര, വിധിക്കരുതെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ദൈവത്തിന്റെ അഭിഷക്തനെ തൊട്ടുപോകരുത്. ഒരു വാക്ക് എതിരായിട്ട് പറയല്ലെന്ന് വായടച്ച് മിണ്ടാതിരുന്നോളൂ.
I'm here to expose every person who preaches another Jesus.
മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്ന പ്രസംഗകൻ ആരാണെങ്കിലും അവനെ തുറന്നു കാണിപ്പാനാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്.
You don't have to do it if God hasn't called you.
നിങ്ങളെ അതിന് വിളിച്ചിട്ടില്ലെങ്കിൽ, ആ ശുശ്രൂഷ നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ അത് ചെയ്യരുത്.
There is a stumbling block when you preach.
ജഡത്തിന് മരണം നൽകുന്ന ക്രൂശിനെ കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ അത് പലർക്കും ഒരു ഇടർച്ചക്കല്ല.
Love of money is the root of all sorts of evil, even in Christendom.
ക്രിസ്തീയ ലോകത്തിലും ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന്റെയും മൂല കാരണമാണ്.
There are two gods being worshipped in Christendom today, Christ and Mammon.
ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ ആരാധിക്കപ്പെടുന്ന രണ്ട് ദൈവങ്ങളുണ്ട്. ഒന്ന് ക്രിസ്തുവാണ്, മറ്റേത് മാമോൻ.
And there are very few like Elijah to stand up and say, Christ is God, serve him. If Mammon is God, serve him.
ഏലിയാവിന്റെ ആത്മാവോടുകൂടി ഈ തല മുതൽ എഴുന്നേറ്റ് നിന്ന് ക്രിസ്തുവാണ് ദൈവമെങ്കിൽ അവനെ ആരാധിക്കുക, മാമോനാണ് ദൈവമെങ്കിൽ അവനെ മാത്രം ആരാധിക്കുക എന്ന് പറയാൻ ധൈര്യമുള്ളവർ എത്രയോ ചുരുക്കമാണ്.
Put Mammon under the cross.
നിങ്ങളെ വഴിതെറ്റിക്കുന്ന മാമോനെ ക്രൂശിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. രണ്ടാമധ്യായത്തിന്റെ 5-ാം വാക്യം എന്താണ്
പറയുന്നത്?
ക്രിസ്തുവേശിലുണ്ടായിരുന്ന ഇതേ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ.
If you want to take one verse with you when you go away from this conference, take that verse.
ഈ കോൺഫറൻസിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നിങ്ങൾ ധാരാളം വചനങ്ങൾ കേട്ടു, പക്ഷേ ഏതെങ്കിലും ഒരു വാക്യ ശകലം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വചനമായിരിക്കട്ടെ. നിങ്ങളുടെ മനസ്സിൽ ഇത് മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ.
ഹാവ് ദിസ് ആറ്റിറ്റ്യൂഡ് ഇൻ യു വിച്ച് വാസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്.
ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ.
ഓൾ ദ ടൈം.
നിരന്തരമായി ഈ വചനം നിങ്ങളുടെ ചെവികളിൽ മുഴങ്ങട്ടെ.
What should I do here?
ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം?
Have this attitude which is in Christ. What I mind did Jesus have here?
ഈ പ്രത്യേക സാഹചര്യത്തിൽ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം എന്താണ്? അത് എനിക്കുണ്ടാകട്ടെ.
Come to some temptation?
ഏതെങ്കിലും ഒരു ശക്തമായ പരീക്ഷയെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നു.
What would Jesus' attitude be here?
യേശു ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും ചെയ്യുന്നത്?
You want to watch some television program?
ഏതെങ്കിലും ഒരു പ്രത്യേക ടെലിവിഷൻ പരിപാടി കാണുവാൻ നിങ്ങൾക്ക് താൽപര്യം തോന്നുന്നു.
What would be the mind of Jesus about that television?
ആ ടെലിവിഷൻ പരിപാടിയെക്കുറിച്ച് യേശുവിന്റെ മനസ്സ് ഏത് നിലയിലായിരിക്കും ചിന്തിക്കുക?
Work in a particular job?
ഒരു പ്രത്യേക ജോലി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടി വരുന്നു. യേശു ആയിരുന്നെങ്കിൽ ആ ജോലി തിരഞ്ഞെടുക്കുമായിരുന്നോ? യേശുവിന്റെ മനോഭാവം എന്തായിരുന്നേനെ?
യു ഹാവ് എ ഡിഫിക്കൽട്ടി ഇൻ യുവർ ചർച്ച്.
നിങ്ങളുടെ സഭയിൽ ഒരു പ്രതിസന്ധിയെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നു.
ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്.
ക്രിസ്തുവിന്റെ മനസ്സ് അവിടെ അന്വേഷിക്കുക.
ഇൻ യുവർ ഹോം യു ഹാവ് എ പ്രോബ്ലം.
നിങ്ങളുടെ ഭവനത്തിൽ ഒരു പ്രശ്നത്തെ നിങ്ങൾ നേരിടുന്നു.
മൈൻഡ് ഓഫ്
ക്രിസ്തുവിന്റെ മനസ്സ് അവിടെ നിങ്ങൾക്കുണ്ടാകട്ടെ.
മൈൻഡ് ബി ഇൻ യു വിച്ച് വാസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്.
കർത്താവായ യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന അതേ മനസ്സ് നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ.
വാട്ട് ഡിഡ് ഹി ഡു?
എന്താണ് യേശു ചെയ്തത്?
ഈവൻ ദോ ഹി വാസ് ഗോഡ് ഹി ഡിഡ് നോട്ട് ഹോൾഡ് ഓൺ ടു ദാറ്റ് പൊസിഷൻ.
അവിടുന്ന് ദൈവമായിരിക്കെ ആ ദൈവത്വം മുറുകെ പിടിച്ചില്ല.
ഹി കെയിം ഡൗൺ ആൻഡ് ബികെയിം എ സെർവന്റ്.
ദൈവത്തോടുള്ള സമത്വം അതിലിങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കാതെ ഒരു ദാസനായിട്ട് ഭൂമിയിലേക്ക് വന്നു.
ഐ വിഷ് വി ഹാഡ് എൽഡർ ബ്രദേഴ്സ് ലൈക്ക് ദിസ്.
നമ്മുടെ സഭകളിൽ ഇതുപോലെയുള്ളതായിരിക്കുന്ന മൂപ്പന്മാർ നമുക്കുണ്ടായിരുന്നെങ്കിൽ.
യു ഹാവ് നോ ഡിസയർ ഫോർ ടൈറ്റിൽ ഓർ പൊസിഷൻ.
ഏതെങ്കിലും ഒരു സ്ഥാനപ്പേരിനോ ഒരു പദവിക്കോ അശേഷം ആഗ്രഹമില്ലാത്ത സഹോദരന്മാർ.
ഐ ഓൺലി വാണ്ട് ടു ഗോ ഡൗൺ ടു ദ ഫീറ്റ് ഓഫ് ദ ഡിസൈപ്പിൾസ് ടു വാഷ് ദേർ ഫീറ്റ്.
ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ തനിയെ കുനിയുവാൻ താഴ്ത്തുവാൻ മനസ്സുള്ള മൂപ്പന്മാർ.
നോട്ട് ഗെറ്റ് അപ്പ് ആൻഡ് പ്രീച്ച്.
എഴുന്നേറ്റ് പ്രസംഗിക്കുവാൻ മാത്രം താല്പര്യമുള്ള മൂപ്പന്മാരെ അല്ല നമുക്ക് വേണ്ടത്. മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകുവാൻ താഴ്മയുടെ മനസ്സുള്ള മൂപ്പന്മാർ. നമ്മുടെ ഇടയിൽ പോലും അങ്ങനെയുള്ളതായിരിക്കുന്ന ആ സഹോദരന്മാർ എത്രയും ചുരുക്കമാണെന്ന് ഞാൻ വളരെ ദുഃഖത്തോടെ പറയട്ടെ. വളരെ ദുഃഖകരമായ കാര്യമാണെങ്കിലും അത് സത്യമായ കാര്യവുമാണ്.
ഐ എം നോട്ട് ഡിസീവ്ഡ്.
ഈ വിഷയത്തിൽ ഞാൻ വഞ്ചിക്കപ്പെടുകയില്ല.
വി ഹാവ് എൽഡേഴ്സ് മീറ്റിംഗ്സ്.
നമുക്ക് ഇടയ്ക്കൊക്കെ മൂപ്പന്മാരെ ഒരുമിച്ച് കൂട്ടി ഒരു മീറ്റിംഗ് നടത്താറുണ്ട്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മൂപ്പന്മാരായ സഹോദരന്മാർ അവിടെ വരാറുണ്ട്. ഏതാണ്ട് 70 പേരോളം കാണും. ഒടുവിൽ കൂടിയപ്പോൾ അങ്ങനെയായിരുന്നു. ആത്മീയ നേതൃത്വ നിരയിലേക്ക് വരേണ്ടവരും ഉത്തരവാദിത്വം എടുക്കുന്നവരുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. ഏതാണ്ട് 140 പേരിലധികം ഉണ്ടായിരുന്നു. ഈ കൂടി വന്ന എല്ലാ സഹോദരങ്ങളെയും സഹോദരന്മാരെയും നോക്കിയിട്ട് ഇവരെല്ലാം തികഞ്ഞ ആത്മീയരാണെന്ന് ചിന്തിക്കാൻ തക്കവണ്ണം ഞാനൊരു വിഡ്ഢിയല്ല. ഈ കടന്നു വന്നിരിക്കുന്ന 150 പേരോളം ഉള്ളതില് ഒരു 10% പേര് യഥാർത്ഥ ആത്മീയരാണെങ്കിൽ ഞാൻ വളരെ വളരെ നന്ദിയുള്ളവനാണ്. ഇതിൽ 10 പേർക്ക് എല്ലാ ജീവിത സാഹചര്യങ്ങളിലും യേശുവിന്റെ മനസ്സ് ഉള്ളവരായിരുന്നെങ്കിൽ.
ഐ ടോൾഡ് ദി ലോർഡ് വൺസ്.
കർത്താവിനോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു.
ഐ സെഡ് ലോർഡ് ഇൻ മൈ ലൈഫ് ടൈം ഇഫ് യു വിൽ ഹെൽപ് മീ ടു മേക്ക് 11 ഡിസൈപ്പിൾസ് ലൈക്ക് യു മേഡ് ഐ ഫിനിഷ് മൈ ലൈഫ് ടാസ്ക് ഇൻ ഇന്ത്യ ഐ എം റെഡി ടു ഗോ.
ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്, എന്റെ ജീവിതം കൊണ്ട് അവിടുന്ന് ചെയ്തതുപോലെ ഒരു 11 ശിഷ്യന്മാരെ, യഥാർത്ഥ ശിഷ്യന്മാരെ കണ്ടിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകാനിടയായാൽ എന്റെ ജീവിത ദൌത്യം സഫലമായി.
ഐ ഹാവ് നോ ഡിസയർ ഫോർ പൊസിഷൻ ഓർ ഓണർ.
ഏതെങ്കിലും സ്ഥാനത്തിനോ ബഹുമാനത്തിനോ അശേഷം ആഗ്രഹമില്ല. ഏതെങ്കിലും ഒരു കാര്യത്തെ മുറുകെ പിടിക്കാനായിട്ട്
താല്പര്യമില്ലാത്തവർ.
പ്രസംഗിക്കാൻ ഉള്ളതിനേക്കാൾ അധികം ജീവിതത്തിൽ ജീവിച്ചു കാണിക്കാൻ ആഗ്രഹമുള്ളവർ. മറ്റുള്ളവരോട് പ്രസംഗിക്കാനല്ല, മറിച്ച് അവരെ ശുശ്രൂഷിപ്പാനായിട്ട് അവരുടെ കാല് കഴുവാൻ മനസ്സ് വെച്ചിട്ടുള്ളവർ. അങ്ങനെയുള്ളവരെ കണ്ടെത്തുക എത്ര ബുദ്ധിമുട്ടാണ്. യേശു ആ മനോഭാവമുള്ള വ്യക്തിയായിരുന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ ആ സമത്വം വിട്ടുകളഞ്ഞ്
He did not regard that position as something to be held on to, let everybody know who I am.
ദൈവപിതാവിനോടുള്ളതായിരിക്കുന്ന സമത്വം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് യേശു ഒരിക്കലും കരുതിയില്ല.
I have seen elders like that.
അങ്ങനെയുള്ള മൂപ്പന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ആഗ്രഹമുണ്ട്, ആളുകളെ സഹോദരങ്ങളൊക്കെ അറിയണം ഞാൻ ഒരു മൂപ്പനാണ്. എൽഡർമാർ മാത്രമല്ല കേട്ടോ, മൂപ്പന്മാരുടെ ഭാര്യമാര് പലർക്കും ഈ ആഗ്രഹമുണ്ട്, അവര് മൂപ്പന്മാരുടെ ഭാര്യമാരാണെന്ന് അറിയണം. ഞാനൊരു സാധാരണക്കാരി സഹോദരിയൊന്നുമല്ല, ഞാന് ഇസബേലാണ്. അത് ഇച്ചിരി കടുത്ത കയ്യല്ലേ, കടുത്ത പ്രയോഗമല്ലേ.
What a sad state of affairs.
എത്ര പരിതാപകരമായിരിക്കുന്ന അവസ്ഥ.
One person who was appointed as an elder in one church, one of our churches.
നമ്മുടെ ഒരു സഭയിലെ മൂപ്പനായിട്ട് നിയോഗിക്കപ്പെട്ട ഒരാളിന്റെ കാര്യം
ഓർക്കുന്നുണ്ട്.
ആ സഹോദരന്റെ ഭാര്യ ഒരു സമയത്ത് എന്റെ ഭാര്യയുടെ അടുക്കൽ വന്നു. എന്റെ ഭാര്യയോട് ആലോചന ചോദിക്കാൻ വന്നതാണ്, ഞാനിപ്പോഴ് ഒരു മൂപ്പന്റെ ഭാര്യയായിരിക്കുന്നു, കാരണം എന്റെ ഭർത്താവ് ഇപ്പം മൂപ്പനായി, ഞാനിപ്പോ എന്നാ ചെയ്യേണ്ടത്, എന്റെ പ്രത്യേക ഉത്തരവാദിത്വം എന്താ. എന്റെ ഭാര്യ പറഞ്ഞു, സഹോദരി നീ ഇപ്പോഴായിരിക്കുന്നതിൽ നിന്നും ഒട്ടും വ്യത്യാസമുള്ള ആളായിരിക്കാൻ നിനക്ക് പറ്റുകയില്ല.
You can't suddenly become spiritual just because you're doing
that. എന്റെ ഭർത്താവ് മൂപ്പനായതുകൊണ്ട് നിനക്ക് പെട്ടെന്ന് ഒരു ആത്മീയ സഹോദരിയായി തീരാനൊന്നും കഴിയത്തില്ല.
It's a great deception.
ഇതൊരു വലിയ ചതിയാണ്.
We have to explain to her there is no position in the Bible called elder's wife.
ഞങ്ങൾക്ക് ആ സഹോദരിയുടെ സ്നേഹത്തിൽ വ്യക്തമാക്കി കൊടുക്കേണ്ടി വന്നു, പുതിയ നിയമത്തിൽ മൂപ്പന്റെ ഭാര്യ എന്നും പറഞ്ഞ ഒരു റോളില്ല.
Pontius Pilate's wife is there but not elder's wife.
ന്യായാധിപനായ പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് ഒരു പ്രത്യേക ദൌത്യമുണ്ടായിരുന്നു, പക്ഷെ മൂപ്പന്റെ ഭാര്യ എന്നും പറഞ്ഞ് ഒരു ശുശ്രൂഷയില്ല.
ഓ ദാറ്റ് വി വുഡ് ഹാവ് എ പീപ്പിൾ ഇൻ അവർ ചർച്ചസ് ഹു ആർ ഗ്രിപ്ഡ് ബൈ ദ മൈൻഡ് ഓഫ് ജീസസ്
കർത്താവായ യേശുക്രിസ്തുവിന്റെ മനസ്സിനാൽ പിടിക്കപ്പെട്ട ഒരു കൂട്ടം സഹോദര സഹോദരന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ, താഴേക്ക് നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ അവരുടെ മനസ്സുവെച്ച ഒരു പറ്റം വിശ്വാസികളുടെ ദൈവം നമ്മുടെ ഇടയിൽ
എഴുന്നേൽപ്പിച്ചിരുന്നെങ്കിൽ,
തങ്ങളെ തന്നെ താഴ്ത്തുക എട്ടാം വാക്യത്തിൽ കാണുന്ന പോലെ, അതാണ് ഒരു വിഷയം.
Second, who are so eager to obey God that even if they have to die, they'll obey God.
അനുസരണത്തിന്റെ വിഷയം വരുമ്പോൾ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യം വരുമ്പോൾ, മരിക്കേണ്ടി വന്നാലും അതിനെ തയ്യാറായി തന്നെ തന്നെ താഴ്ത്തുന്ന മനുഷ്യൻ.
Want to obey God in the smallest little thing in their life.
അവരുടെ ജീവിതത്തിൽ ഏറ്റവും നിസ്സാരവും തോന്നുന്ന ചെറിയ കാര്യത്തിൽ പോലും ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുവാൻ മനസ്സുള്ളത്.
What is the mind of Christ?
ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്?
Two things.
രണ്ട് കാര്യങ്ങളാണ്.
Always humbling yourself and going down.
എല്ലായ്പ്പോഴും നിങ്ങളെ തന്നെ വിനയത്തിൽ താഴ്മയിൽ സൂക്ഷിക്കുന്ന വഴി.
In order to serve others.
മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനായിട്ട്.
And with a passionate desire to obey God even in the littlest thing, even if it means I have to die.
എനിക്ക് മരിക്കേണ്ടി വന്നാലും ദൈവം പറഞ്ഞതാണോ, എത്രയും നിസ്സാരമായിക്കൊള്ളട്ടെ, ആ കാര്യത്തിന് വേണ്ടി മരിക്കുവാനും തയ്യാറാകുന്ന ആ മനോഭാവമുള്ളവർ.
What about preaching?
പ്രസംഗത്തെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ടോ? അങ്ങനെ ഒരു കാര്യമേ ഈ ഭാഗത്ത് കാണുന്നില്ല.
That is just the overflow of our life.
ദൈവത്തിന്റെ സഭയിലെ പ്രസംഗ ശുശ്രൂഷ, വചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ക്രിസ്തുവിന്റെ മനസ്സോടെ ഇവണ്ണം ജീവിക്കുന്ന ഒരുവനിൽ നിറഞ്ഞു കവിയുന്ന ജീവന്റെ പ്രവാഹമാണ് ദൈവവചന ശുശ്രൂഷ. ഞാനൊരു മുറിയിലിരുന്ന് ഒന്നോ രണ്ടോ പേരോട് സംസാരിക്കുമ്പോൾ, ഇതുപോലൊരു മീറ്റിംഗിൽ സംസാരിച്ചാലും ഒരു വ്യത്യാസവുമില്ല, ജീവന്റെ കവിഞ്ഞൊഴുക്കാണ് വചന ശുശ്രൂഷ. അത് ഉള്ളിലുള്ള ജീവന്റെ ബഹിർസ്ഫുരണമാണ്.
Can be through anybody.
അത് ആരിൽ കൂടെയും ദൈവത്തിന്റെ സഭയിൽ ചെയ്യുവാൻ കഴിയും.
Be through you, young brothers and sisters.
ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരായ സഹോദരി സഹോദരന്മാരെ, അത് നിങ്ങളിലൂടെ ആകാം ദൈവജീവന്റെ ഒഴുക്ക്.
Your elder brother does not allow you to speak to people outside the meeting and encourage them and bless them.
നേരത്തെ ഞാൻ സമ്മേളനത്തിൽ സൂചിപ്പിച്ചതുപോലെ, സഭയിലുള്ള നിങ്ങളുടെ മൂപ്പന്മാർ നിങ്ങൾക്ക് നിങ്ങളുള്ളിലുള്ള ദൈവജീവൻ വെളിയിൽ വരുവാൻ അനുവാദം തരുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള ഇടത്ത് ഒന്നോ രണ്ടോ പേരോട് ഈ ജീവൻ പങ്കിടുക. നിങ്ങൾക്ക് ദൈവം തരുന്ന അവസരത്തിന് ഒത്തവണ്ണം നിങ്ങൾ സന്ദർശിക്കുന്ന ഭവനങ്ങളിൽ അവരെ ദൈവത്തിന്റെ വചനത്താൽ അനുഗ്രഹിക്കുക. അത്ഭുതകരമായിരിക്കുന്ന ഈ സുവിശേഷം അറിയാത്ത നിരവധി നാമധേയ ക്രൈസ്തവ കുടുംബങ്ങൾ തന്നെ നമ്മുടെ
ചുറ്റുപാടുകളിലെ.
ദൈവത്തിന്റെ ഹിതം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറത്തേക്ക് ഒഴുകണമെന്ന്.
You know how those rivers flowed in the wilderness?
മരുഭൂമിയിൽ ദൈവം അയച്ച നദി എങ്ങനെ ഒഴുകിയെന്ന് നിങ്ങൾക്കറിയാമോ? അവരുടെ നടുവിലുണ്ടായിരുന്ന പാറ തകർക്കപ്പെടേണ്ട
ആവശ്യമുണ്ടായിരുന്നു.
എല്ലായ്പ്പോഴും ക്രൂശിങ്കിലേക്ക് നാം മടങ്ങി വരണം.
Something has to be broken inside us.
നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾക്ക് ഒരു നുറുക്കം തകർച്ച ഉണ്ടായേ മതിയാവുള്ളൂ. നാം എത്ര പ്രധാനപ്പെട്ട വ്യക്തികളാണെന്നുള്ള ധാരണ അത് തകർക്കപ്പെടണം. അവിടെ നാം തകർച്ച എന്താണെന്ന്
അറിയണം.
എന്നെ കുറിച്ചും എന്റെ കുടുംബത്തെക്കുറിച്ചും മാത്രം എപ്പോഴും എന്റെ ചിന്ത നിറഞ്ഞു നിൽക്കുന്ന സ്വാർത്ഥതയിൽ നിന്നും ഞാൻ വിമോചിക്കപ്പെടണം. അവിടെ ഒരു നുറുക്കം ഞാൻ അനുഭവിക്കണം. ദൈവത്തിന്റെ കുടുംബത്തെ പരിപാലിക്കുവാൻ അവരെ കരുതുവാൻ നീ മനസ്സുവെക്കുന്നവരിൽ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന കൊച്ചു കുടുംബത്തിന്റെ കാര്യം കർത്താവ് തന്നെ നോക്കിക്കൊള്ളും. എന്റെ സ്വന്തം ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് എനിക്കത് വളരെ ആത്മാർത്ഥതയോടെ സാക്ഷിക്കാൻ
പറ്റും.
മറ്റുള്ളവരുടെ നന്മ നിങ്ങൾ ലക്ഷ്യമാക്കുക. നിങ്ങളുടെ നന്മ ദൈവകരങ്ങളിൽ ഭദ്രമാണ്. ദൈവത്തിന്റെ ജനത്തെ സേവിക്കുവാനായി നിങ്ങളുടെ ജീവിതത്തെ എറിഞ്ഞുകൊടുക്കുക. നിങ്ങൾ കർത്താവിന്റെ കരുതലിൽ വിശേഷപ്പെട്ടവരാണ് എന്ന് നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ അറിയാൻ പോവുകയാണ്. നമുക്ക് ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കി പ്രാർത്ഥിക്കാം. അനുഗ്രഹീതരായ ഈ നല്ല സഹോദരി സഹോദരന്മാർക്കായി അങ്ങേക്ക് നന്ദി കർത്താവേ.
Out of all the places in Kerala they could have gone during Onam holidays, they decided to come here.
Kathave ee ona avadi kalathe keralathile edellam sthalangalil aarudeyokke aduthavarku poguvan avasaram undayirunnu aavashyam undayirunnu ennal ivide ee meetingalkku varuvan avadunna avarude hrudayathinu utsaham koduthallo.
They use their holidays to listen to your word.
Angeyude satyavadanam kelkkuvanayittu avarude avadi divasangal avar maati vechallo.
And many others went to visit their relatives.
അവരുടെ ബന്ധുക്കളെ സന്ദർശിക്കാനായി മറ്റനേകർ ഉത്സാഹം കാണിച്ചപ്പോൾ,
you said you will honor those who honor you.
നിന്നെ മാനിക്കുന്നവരെ നീ മാനിക്കുമെന്ന് അങ്ങ് പറഞ്ഞല്ലോ കർത്താവേ.
I pray you will honor these dear brothers and sisters.
ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ഈ ദിവസങ്ങൾ ഇവിടെ കടന്നു വന്നവരെ അവിടുന്ന് മാനിക്കും എന്ന് ഞാൻ അറിയുന്നു.
Not with empty things like money and earthly things.
ഭൗതികമായ പണത്തെ പോലുള്ളതായിരിക്കുന്ന പൊള്ളയായ കാര്യങ്ങൾ കൊണ്ടല്ല അവിടുന്ന് അവരെ അനുഗ്രഹിക്കാൻ പോകുന്നത് എന്ന് ഞാൻ അറിയുന്നു. നിത്യത മുഴുവനും അവരെ അനുഗ്രഹിക്കാൻ പോകുന്ന ആത്മീയ സമ്പത്ത് കൊണ്ട് കടന്നു വന്ന നിന്റെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ സാമ്പത്തികമായിരിക്കുന്ന ആവശ്യങ്ങളുടെ മുഖത്തായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അവരുടെ ആവശ്യങ്ങൾ
നിറവേറ്റണം.
ഒരു തൊഴിലിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ അവിടുന്ന് തൊഴിൽ നൽകി അനുഗ്രഹിക്കണമേ.
Young people were concerned about finding a marriage partner. ഒരു
ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു ഏറ്റവും അനുയോജ്യരായിരിക്കുന്ന ജീവിത പങ്കാളികളെ അവർക്ക് അവിടുന്ന് നൽകുമാറാകണമേ.
Do a miracle, Lord, and do that for them.
അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുകയും അവിടുന്ന് അവരെ സഹായിക്കുകയും ചെയ്യണമേ.
Those who are suffering with sick,
രോഗികളായി കഷ്ടപ്പെടുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരുടെ ശരീരത്തിന്റെ സൗഖ്യവും വിടുതലും ഞങ്ങൾ കൽപ്പിക്കുന്നു.
Lord, you can solve every problem.
എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരകനാണ് കർത്താവേ.
Solve the problems that are found in this group of people here.
അങ്ങയുടെ മുൻപാകെ തലവണക്കിയിരിക്കുന്ന ഈ നിന്റെ ജനത്തിന്റെ പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, അവരുടെ സകല പ്രശ്നങ്ങളെയും അങ്ങ് പരിഹരിക്കാൻ പോകുന്നുണ്ട് സ്തോത്രം.
Lord, we're not praying empty words.
ഞങ്ങൾ പൊള്ളയായ വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവേ.
We're asking you to do something that we will see a change in the situation in the lives of people here.
കർത്താവേ, എന്റെ ജനത്തിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുമാറെ അങ്ങ് പ്രവർത്തിക്കേണ്ടതിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്.
Pray in the name of our Lord Jesus Christ.
ഞങ്ങളുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.